Namah Shivaya. Dear listeners of shivam.org, now we are listening to Taittiri Upanishad in Malayalam, presented by Sri Swami Kaivalyananda. Thank you. Om Namah Shivaya.
ബ്രഹ്മവല്ലി ഇവിടെ ചർച്ച ചെയ്യുന്ന സംക്രമണത്തെ കുറിച്ചാണ്. ഇവിടെ സംക്രമണം എന്നാൽ ജ്ഞാനം. ജ്ഞാനമാത്ര പീച്ച ആനന്ദമയസ്തീവ സർവാന്തരസ് ആകാശാദ്യ അന്നമയാന്തം കാര്യം സൃഷ്ടുവാണ് പ്രവിഷ്ടസ്യ ഹൃദയഗുഹ അഭിസംബന്ധ അന്നമയാദിഷു അനാത്മസ്സു ആത്മവിഭ്രമ സംക്രമണ ആത്മവിവേകജ്ഞാനോത്പത്തിയ സംക്രമണം എന്നുള്ളതിന് ജ്ഞാനം എന്നെടുത്താണ്. സംക്രമണം എന്ന് പറയുന്ന ശബ്ദത്തിന് വാച്യാർത്ഥം സംക്രമിക്കുക, സഞ്ചരിക്കുക, പ്രാപിക്കുക എന്നുണ്ടാവും. പക്ഷെ അർത്ഥം ഇവിടെ യോജിക്കത്തില്ല. തസ്മമ പ്രാപ്തി സംക്രമണം മനസ്സെന്താണ്? ആനന്ദമയാന്തസ്തീവ സർവാന്തരസ്യ ആകാശാദ്യന്നമയാന്തം കാര്യം സൃഷ്ടുവാനുപ്രവിഷ്ടസ്യ ഇതിനെല്ലാം സൃഷ്ടിച്ചിട്ട് ഇതിൽ പ്രവേശിച്ചത് ഹൃദയഗുഹ അഭിസംബന്ധ പ്രവേശിച്ചു. ഹൃദയവുമായി സംബന്ധമുണ്ടായി, അന്ധകരണവുമായി സംബന്ധമുണ്ടായി. അതുകൊണ്ട് അന്നമയാദിഷു അനാത്മസ്സു ആത്മവിഭ്രമം, അവിടെ വിഭ്രമമുണ്ടായി. അത് സംക്രമണേന ആത്മവിവേകജ്ഞാനോത്പത്തിയ നശിതി, അത് ആത്മവിവേകജ്ഞാനോട് നശിക്കുന്നു. അതാണ് സംക്രമണത്തെ കുറിച്ച് പറഞ്ഞത്. അടുത്ത് പറയുന്നത് നന്ദിഭേദിപ്പ് കഷ്ടം ലഭിക്കുക. വിദ്വാൻ ഭയത്തിനില്ല. അത് വിശദീകരിച്ചു. തസ്മാ ബ്രഹ്മപ്രകാശനായ സർവദാ പ്രയോജ്യമാന വിവാച യസ്മാ അപ്രത്യവിഷയാദവിധേയ അദൃശ്യാദി വിശേഷണ സഹൈവ മനസ വിജ്ഞാനേന സർവപ്രകാശന സമർത്ഥേന വിവർത്തന്തേ തം ബ്രഹ്മണ ആനന്ദം ആത്മഭൂതം വിഷയവിഷയ സംബന്ധം സ്വാഭാവികം നിത്യം അവിഭക്തം പരമാനന്ദം ബ്രഹ്മണോ വിദ്വാൻ. ബ്രഹ്മണ എന്ന് പറയുന്നതിന്റെ വിശേഷണമായിട്ടാണ് അതെല്ലാം പറഞ്ഞത്. ഇതെല്ലാം അറിയുന്നവൻ വിദ്വാൻ, നീ അറിയുന്നവൻ ബ്രഹ്മജ്ഞാനി. വിധോക്യം വിജ്ഞാന വിഭേദി കുതസ്ഥന. അവൻ ഒന്നിൽ നിന്നും ഭയപ്പെടുന്നില്ല. എന്തുകൊണ്ട്? ഭയത്തിന് നീക്കമില്ല. അവനൊന്നിനെയും ഭയപ്പെടേണ്ടതില്ല. അന്നേ തസ്മാ വിദുഷു അന്യ വസ്തുതരം അസ്ഥി ഭിന്നം ഏതോ വിഭേദി. എന്തുകൊണ്ട് ഒന്നിനെയും ഭയക്കുന്നില്ല? കാരണം വിദ്വാനെ സംബന്ധിച്ച് വസ്തുവന്തരമില്ല, മറ്റൊരു വസ്തുവില്ല, തന്നെ ഒന്നന്യമായിട്ട് ഭിന്നമായിട്ടൊന്നുമില്ല, അങ്ങനെ ഒന്നുണ്ടെങ്കിൽ ഭേദം, തന്നെ ഒന്നന്യമായിട്ട് മറ്റൊന്നും നിലനിൽക്കുന്നില്ല. വസ്തുവത്തിൽ ഭയത്തിന് കാരണമായിരിക്കുന്നത് തന്നെ ഒന്നും അന്യമായെന്ന് അറിയുമ്പോഴാണ്. ഇപ്പൊ ശരീരത്തെ അറിയുന്നു, ശരീരത്തെ അറിഞ്ഞാൽ ഭയത്തിന് കാരണം ശരീരം നാശം, അത് തന്റെ നാശമാണെന്ന് വരുന്നു. അവിദ്യ എന്താ ഉദരമന്ദിരം ദുരിതേ അതത്തസ്യ ഭയം ഭവതി. ഒരല്പമെങ്കിലും ഭേദത്തെ സങ്കല്പിച്ചാൽ അവന് ഭയമുണ്ടാകും, ശരീരബോധം തന്നെ ഭയത്തെ ഉണ്ടാക്കുന്നു. അവരത് തന്റെ ശരീരമാണ്, തന്റെ ശരീര നാശം തന്റെ നാശമാണ്. ആത്മോച്ഛേദം തന്റെ നാശം, അതാണ് സർവ ഭയത്തിനും അടിസ്ഥാനമായിരിക്കുന്നത്, തന്റെ നാശത്തെ കുറിച്ചുള്ള ബോധം. എല്ലാ ഭയവും തുടങ്ങുന്ന അവിടെ നിന്നാണ് ആത്മനാശം. ഭയമായ വിഷയം അതിനെ ഭയക്കുന്നുണ്ട്. പക്ഷെ ആ ഭയം വാസ്തവത്തിൽ തന്നെ അത് ആത്യന്തികമായി തന്നെ നശിപ്പിക്കും. പക്ഷെ ഇവിടെ ഭയത്തിന് നിമിത്തമായിരിക്കുന്ന ബാഹ്യമായ വിഷയം, ഭയക്കുന്ന വിഷയങ്ങളെല്ലാം ഭയത്തിന് നിമിത്തമായിരിക്കും. പക്ഷെ അത് മൂല കാരണം എന്താണ്? ആത്മനാശത്തെക്കുറിച്ചുള്ള ആ ബോധം, താൻ നശിക്കുക എന്നുള്ള ബോധം. ബാഹ്യമായ നിമിത്തങ്ങൾ കൊണ്ടും താൻ നശിക്കാം, അതുകൊണ്ട് ആ നിമിത്തങ്ങളെ ഈ ഭയക്കുന്നു. തന്റെ നാശത്തെ ഭയക്കുന്നത് കൊണ്ടാണ് നിമിത്തങ്ങളെ ഭയക്കുന്നത്. നേരിട്ടല്ല പുലിയെ ഭയക്കുന്നു. എന്തുകൊണ്ട്? അത് തന്റെ നാശത്തിന് കാരണമായിരിക്കും. അപ്പോ നിമിത്തങ്ങളെന്ന് പറയുന്നത് നേരിട്ട് ഭയകാരണമല്ല, അത് ആത്മനാശത്തിന് ഹേതുക്കളായതുകൊണ്ട് ആ നിലയ്ക്ക് അവയെ ഭയക്കുന്നു. ആത്യന്തികമായി ഭയം ആത്മനാശം എന്നുള്ള ബോധത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അത് ആ ഭയത്തെ രണ്ടു തരത്തിൽ ഒഴിവാക്കാം. ഒന്ന്, ഇവിടെ ആത്മവിദ്യയുണ്ട്, അത് മുഖ്യമായി വരുന്ന എന്താണ്? ആത്മനാശം അത് സംഭവിക്കുന്നില്ല, ഒരു നിമിത്തങ്ങളൊന്നും സംഭവിക്കുന്നില്ല. നയനം ചിന്തന്തി ശസ്ത്രാണി എന്നെല്ലാം പറയുന്നത് അതാണ്, നയനം ദഹതി പാവക. ഇപ്പൊ തന്റെ നാശമേ സംഭവിക്കുന്നില്ല, ഇപ്പൊ തന്റെ നാശത്തെക്കുറിച്ചുള്ള ബോധം അതില്ലാതാകുന്നു. താൻ നിത്യമുക്ത ബുദ്ധസ്വരൂപനാണ് ആ ബോധം. ആ ബോധത്തിൽ തന്റെ നാശം അങ്ങനെയൊന്നും ഇല്ല, ആത്മനാശത്തെക്കുറിച്ചുള്ള അറിവില്ല, മറിച്ചാണ് അറിവ്, താൻ നിത്യസ്വരൂപനാണ്. അപ്പോ ഭയത്തിനുള്ള മൂലകാരണം ആത്മനാശം എന്നുള്ള ആ ബോധം അതില്ലാതാകുന്നു, ഭയമില്ലാതാകുന്നു. രണ്ടാമത് നാനാത്വ ബോധം, അതാണ് ഇവിടെ പറയുന്നത്. തസ്മാ വിദുഷു അന്യ വസ്തുന്തരം അസ്ഥി നഹി അസ്ഥി. ആത്മജ്ഞനെ സംബന്ധിച്ച് തന്നിൽ നിന്ന് അന്യമായ വസ്തുവില്ല, വസ്തുന്തരം അന്യമായെന്നിനെ കണ്ടുകഴിഞ്ഞാൽ അതാണ് ഭയത്തിന് കാരണമായി തീരുന്നത്. ഒന്നുമില്ല എന്ന് കഴിഞ്ഞാൽ ആത്മനാശത്തിന് നിമിത്തമില്ലാന്ന്, അന്യമുണ്ടെങ്കിലും നിമിത്തം വരും. ആത്മനാശത്തിന് നിമിത്തമില്ലെങ്കിൽ ഏതെങ്കിലും നിമിത്തം കൊണ്ട് താൻ എന്റെ നാശം സംഭവിക്കും എന്നും ചിന്തിക്കാൻ കഴിയും. സർവമാത്മാവ് തന്നെ, സർവം താൻ തന്നെ. ഇങ്ങനെ തന്റെ നാശത്തിന് നിമിത്തമായി മറ്റൊരു വസ്തു ഉണ്ടാവും, തന്നെ നിന്നും ഭിന്നമായ ഒരു വസ്തു തന്നെ നശിപ്പിക്കും. അന്യ വസ്തുന്തരം അസ്ഥി ഭിന്നം, തന്നിൽ നിന്നും അന്യമായി മറ്റൊരു വസ്തുവില്ല, താൻ തന്നെയാണ് സർവം, അതുകൊണ്ട് നാശത്തിന് നിമിത്തമില്ല. ആത്മനാശത്തെക്കുറിച്ച് പിന്നെ ശങ്കിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് എന്താണ് ഏതോ നവിഭേദി, അങ്ങനെയുള്ള ഭിന്നമായ ഒന്നിൽ നിന്നും ഭയക്കുന്നില്ല. ആത്മജ്ഞന് ആത്മനാശമുണ്ടോ, ആത്മനാശത്തിന്റെ ബോധമുണ്ടോ, ആത്മനാശത്തിന്റെ നിമിത്തങ്ങളെ കൊണ്ട് ബോധമുണ്ടോ, ഭയമുണ്ടാകുന്നില്ല. മറിച്ച് അവിദ്യ അജ്ഞാനം കൊണ്ട് യഥോദരമന്ദിരം ഒരല്പമന്ദിരം ഭേദം അയാൾ കാണുകയാണെങ്കിൽ അത് തസ്യ ഭയം ഭവതി. ഇവിടെ തന്നെ പറഞ്ഞു എന്താണ് അവന് ഭയമുണ്ടാകും. വിദ്യയിൽ ഭയക്കുന്നില്ല. വിദ്വാനെ സംബന്ധിച്ച് പ്രപഞ്ചത്തിന്റെ പ്രതീതിയുണ്ട്, പ്രപഞ്ചത്തിന്റെ വ്യവഹാരമുണ്ട്, ദ്വന്ദ്വങ്ങളുടെ പ്രതീതിയുണ്ട്. സർവമാത്മാവായി തന്നെ കാണുന്നു. പക്ഷെ ശത്രുവിനെയും മിത്രത്തെയും ഒരുപോലെ കാണാൻ കഴിയും. തന്നെ പൂജിക്കാൻ വരുന്നവനെയും തന്നെ നശിപ്പിക്കാൻ വരുന്നവനെയും തിരിച്ചറിയുന്നു. ഇവൻ എന്നെ ആരാധിക്കാൻ വരികയാണ്, ഇവൻ എന്നെ കൊല്ലാൻ വരികയാണ്. ഇവ അവിടെ ഭയം ഉള്ളുണ്ട് എന്നുവെച്ചാൽ താല്പര്യം വിദ്വാൻ ദ്വന്ദ് പ്രതീതി വിദ്വാനെ സംബന്ധിച്ചുകൊണ്ട് വിദ്വാൻ ഇറങ്ങുകയാണ്, ഉണർന്നിരിക്കുകയാണ്. ഭയത്തിന്റെ നിമിത്തങ്ങളൊക്കെ തന്നെ ആരാധിക്കുന്നവന് തിരിച്ചറിയാമെങ്കിൽ തന്നെ കൊല്ലാൻ വരുന്നു. അപ്പൊ ഭയത്തിന്റെ നിമിത്തങ്ങൾ വരെ ഉണ്ടല്ലോ. സർവവും ആത്മാവാണെന്ന് ബോധിച്ചാൽ അപ്പൊ അതിന് ഭയക്കത്തില്ല. വിദ്വാന്റെ മനസ്സിൽ വികാര വിചാരങ്ങളൊന്നും ഉണ്ടാകത്തില്ല. വിദ്വാന് വിശപ്പും ദാഹമൊന്നും ഉണ്ടാകത്തില്ല. നേരത്തെ ചർച്ച ചെയ്ത വിഷയമാണ്. ഇപ്പൊ പ്രതീതി രൂപത്തിലെല്ലാം ഉണ്ടാകും വികാര വിചാരങ്ങളെല്ലാം പ്രതീതമായിരിക്കുന്നു. ആത്മജ്ഞാനം ആ പ്രതീതി ഇല്ലാതാക്കുന്നില്ല. പ്രതീതി ഇല്ലാതാകണമെങ്കിൽ ഉറങ്ങും, അല്ലെങ്കിൽ സമാധിയിൽ പ്രവേശിക്കുന്നു. പ്രതീതമായി വരുന്നതും അതിനെ വാസ്തവത്തിൽ ഗ്രഹിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. വിദ്വാന് ഭയം ഇല്ല എന്ന് പറയുന്നതുകൊണ്ട് വിദ്വാന് ഭേദമില്ല, പ്രപഞ്ചമേ ഇല്ല. ഭയം എന്ന് പറയുന്നത് ഈ ദ്വന്ദ്വത്തിന്റെ ഒരു ഭാഗമാണ്. ഭേദം ഇല്ല, പ്രപഞ്ചമില്ല, നമ്മുടെ ഭയം മാത്രം അങ്ങനെ, ഭയത്തിന് മാത്രം അങ്ങനെ ഒന്നും ഉണ്ടാകും, അത് സാധ്യമല്ലല്ലോ. വിദ്വാനെ സംബന്ധിച്ച് ദ്വന്ദ്വമേ ഇല്ല എന്ന ആത്മാവ് തന്നെ നന്ദിവസ്തുന്ദ്രൻ സർവവും സ്വസ്വരൂപം തന്നെ സർവത്തെയും ആത്മാവായി ദർശിക്കുന്നു. ദ്വൈതമേ ഇല്ല. അത് ഒരജ്ഞൻ കാണുന്നത് പോലെ അത് സത്യമായിട്ടില്ല. സത്യമായിട്ടില്ലാത്തതുകൊണ്ട് അവിടെ സത്യമായിട്ട് ബാഹ്യമായ പ്രപഞ്ചമോ ആന്തരികമായ വികാരങ്ങളോ ഇല്ല. കാമക്രോധാദികളോ അതിൽ പല ഭയം, അതെല്ലാം മനസ്സിന്റെ പരിണാമങ്ങളാണ്, മനസ്സിന്റെ അവസ്ഥാ വിശേഷങ്ങളാണ്. അതൊന്നും സത്യമായിട്ടില്ല, അതവിടെ ഇല്ല എന്ന് പറയുന്നു. പ്രതീതി രൂപത്തിലുണ്ട്, സർവം പ്രതീതി രൂപത്തിലുണ്ട്. പക്ഷേ പ്രതീതി രൂപത്തിലുള്ളതിനെ ആത്മം കാണുന്നത് പോലെ അതിന് സത്യമായി വിദ്വാൻ ഗ്രഹിക്കുന്നില്ല, ഉള്ളതായി കരുതുന്നില്ല. കേവല പ്രതീതി മാത്രം. അത് ശരീരമുള്ളിടത്തോളം സർവത്തിന്റെയും പ്രതീതി ഉണ്ടായിരിക്കും. ആ പ്രതീതി ആശ്രയിച്ചുള്ള വ്യവഹാരങ്ങൾ ഉണ്ടായിരിക്കും. കൊല്ലാം വന്നു കഴിഞ്ഞാൽ വിദ്വാനും ഓടി രക്ഷപ്പെടാനും മാല എന്നോട് പൂജ്യം വന്നു കഴിഞ്ഞാൽ നിന്നോടും. ഇതെല്ലാം എന്താണ്? സത്യമായ വ്യവഹാരമല്ല, കേവലമായ പ്രതീതിയെ ആശ്രയിച്ചുള്ള വ്യവഹാരങ്ങളാണ്. അതുകൊണ്ട് വിദ്വാനിൽ ഭയമുണ്ട്, കാമക്രോധാദികളുണ്ട് എന്ന് കരുതാൻ പാടില്ല. അത് മുഴുവല്ല, നേരമല്ല. അതുകൊണ്ടാണ് പറയുന്നത് എന്താണത്? അനുവചനീയമാണ് പ്രതീതി, അത് വിദ്യുത് അനുഭവമാണ്. അതിനാണ് ദൃഷ്ടാന്തം പറയുന്നത്, മരുമരീചികയുടെ ദൃഷ്ടാന്തം. അതിന്റെ തത്വത്തെ ഗ്രഹിച്ചവൻ അവിടെ ജലത്തെ പ്രതീതിയുണ്ട്. പക്ഷെ തത്വം എന്താണ്? അജ്ഞനായിട്ടുള്ള വ്യത്യാസം എന്താണ്? അജ്ഞൻ ജലം ഉണ്ട് എന്ന് ധരിക്കുന്നു, അവന്റെ മനസ്സിലാ ബുദ്ധിയ ജലമുണ്ട്. അവിടെ അത് കുടിച്ച് ദാഹം മാറ്റാമെന്നാണ്, അതിൽ ഉമ്മയുടെ ബോധമുണ്ട്. അതിന്റെ തത്വത്തെ ഗ്രഹിക്കുന്നവനാണെങ്കിലോ അതിൽ അവന് നിശ്ചിതമായ ബോധമുണ്ട്, അത് സത്യമല്ല. സത്യമായിരുന്നു കേവലം വെളിച്ചം മാത്രം. അതാണതിന്റെ തത്വത്തെ അറിയുന്നതിന്റെ അനുഭവം. അപ്പൊ ആ ജലത്തെ കണ്ട് അജ്ഞാനിയിലുണ്ടാകുന്ന വികാര വിചാരങ്ങൾ, ആ സത്യമാണെന്ന് കണ്ടുവരുന്ന വികാര വിചാരങ്ങൾ പോലെ അല്ല അതിന്റെ തത്വത്തെ അറിയുന്നവൻ ആ ജലത്തെ കണ്ടിട്ട് അവന്റെ മനസ്സിലുണ്ടാകുന്ന വികാര വിചാരങ്ങൾ. അജ്ഞനാണെങ്കിലോ ആ ജലത്തെ കണ്ട് ആ ജലം കുടിക്കുന്നതിന് വേണ്ടി അതിന് പുറകെ സഞ്ചരിക്കും, അതിനോട് അടുക്കുമ്പോൾ ഒരു അകന്നുകൊണ്ടിരിക്കും. അതൊരു മരുഭൂമിയിലെ പ്രതിഭാസമാണ്. അത് അവന് ആഗ്രഹമുണ്ടാകുന്നു, അത് ലഭിക്കാതെ വരുമ്പോൾ നിരാശയുണ്ടാകുന്നു, അത് വലിയ ദുഃഖത്തിലേക്ക് നയിക്കുന്നു. അവന് വിലപിക്കുന്നതിനെ സംബന്ധിച്ച് വാസ്തവത്തിലില്ലാത്ത ജലത്തെ സംബന്ധിച്ച് അവൻ വിലപിക്കുന്നു. അതിന്റെ തത്വത്തെ അറിയുന്നതിനാണെങ്കിലോ അവൻ ജലത്തിന് വേണ്ടി അങ്ങോട്ട് സഞ്ചരിക്കുന്നേ, അതിൽ നിന്ന് ജലം ഭൂമിയിൽ പരിചയമുള്ള ഒരു യാത്രക്കാരനാണെങ്കിൽ അതിൽ നിന്ന് ജലത്തെ കുടിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആദ്യം ആ കാമില്ല അവരുടെ മനസ്സിൽ, ആ കാമത്തെ ആശ്രയിച്ചുള്ള പ്രവൃത്തികളില്ല. അവനതിന്റെ തത്വം മനസ്സിലാക്കുന്നു, അതിന്റെ പ്രതീതിയുണ്ട്, പക്ഷെ അവൻ നിശ്ചിന്തനായിരിക്കുന്നു, അവനത് ബന്ധിക്കുന്നില്ല. അതിന്റെ പിന്നാലെ പോകുന്നവൻ അത് ബന്ധിക്കുന്നു. ഇതാണ് ഇവിടെയും ഭയമില്ല എന്ന് പറയുന്നത്. ഭയമില്ലെന്നോ വികാരങ്ങളില്ലെന്നോ വികാരങ്ങളില്ലെന്നോ എല്ലാം പറഞ്ഞാൽ അതിന്റെ താല്പര്യം അതാണ്, അതിന്റെ പ്രതീതിയില്ലാന്ന് അർത്ഥമില്ല. എവിടെ ഏതിന് പ്രതീതി എന്ന് മനസ്സിലാക്കുന്നു, അത് പിന്നെ അത് മനസ്സിലാക്കുന്നതിന് ബന്ധിക്കുന്നില്ല. പ്രതീതി എന്ന് ബോധ്യം, സ്വപ്നത്തിലെ ദൃശ്യങ്ങളെല്ലാം ജാഗ്രതയിലേക്ക് വരുമ്പോൾ മനസ്സിലാക്കുന്നത് കേവലം പ്രതീതി മാത്രം. അത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതവനെ ബന്ധിക്കുന്നില്ല. സ്വപ്നത്തിലെ പാൽപ്പായസം കഴിക്കാനവൻ വീണ്ടും ജാഗ്രത ആഗ്രഹിക്കുന്നില്ല. അതവനെ അറിയാം സ്വപ്ന സ്വപ്നത്തിലാണ്, അവിടെ അത് ഉണ്ടായി, അതവിടെ നശിച്ചു, അതിവിടെ ഇല്ല. അതുകൊണ്ടാണ് ഭാഷകാരൻ പറഞ്ഞ എന്താണ് പശുവാദിച്ച വിശേഷ തത്വജ്ഞൻ വ്യവഹാരത്തിൽ അജ്ഞനെ പോലെ തന്നെ. അവിടെ വ്യവഹാരം എന്താണ്? തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം വ്യവഹാരം കേവല പ്രതീതിയാണ്. ആ പ്രതീതി എന്ന് പറയുന്ന അജ്ഞനെ പോലെ തന്നെ. അതുകൊണ്ടാണ് ആരാധിക്കുമ്പോൾ അവൻ നിൽക്കുന്നു, വിദ്വേഷിക്കുമ്പോൾ ഒഴിയുന്നു. അത് കേവല പ്രതീതി ആശ്രയിച്ചുള്ള വ്യവഹാരങ്ങളാണ്, അല്ലാതെ സത്യബുദ്ധി ആശ്രയിച്ചുള്ള വ്യവഹാരമല്ല. അതുകൊണ്ട് വിദ്വാന് ഭയമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശരിയാകുന്ന വിദ്വാൻ ഭയക്കുന്നതായി നമ്മൾ കാണുന്നുണ്ടല്ലോ. വിദ്വാനെ ഹിംസിക്കാനായി ചെന്നു കഴിഞ്ഞാൽ വിദ്വാൻ രക്ഷപ്പെടാൻ ശ്രമിക്കും. ഭയം ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ അതിന് പ്രതീതി ആശ്രയിച്ചുള്ള വ്യവഹാരങ്ങൾ അതെങ്ങനെയാണ് മുമ്പ് സംഭവിച്ചുകൊണ്ടിരുന്നത്, ഏറെക്കുറെ അതുപോലെ തത്വജ്ഞാനത്തിന് ശേഷം സംഭവിച്ചു. എന്നാലും ഞാനിൽ ഭയമില്ല, അജ്ഞനും ഭയമുണ്ട്, ഞാനിൽ ഭയമില്ല. ഇല്ലാത്ത ഭയത്തിന് എന്ത് പറയും? ഭയത്തിന്റെ പ്രതീതി എന്ന് പറയും. ഉള്ള ഭയത്തിന് എന്ത് പറയും? അത് ഭയം എന്ന് പറയും. ഇത് തന്നെയാണ് സർവവികാര വിചാരങ്ങളെ സംബന്ധിച്ച്. അതുകൊണ്ടാണ് ഇല്ല എന്ന് പറയും. തസ്മോ വിദുഷാന്യം വസ്തുന്തരം വസ്തു ഭിന്നം ഏതോ ബുദ്ധി. അങ്ങനെ ഭയക്കാനായി യാതൊന്നും തന്നെ ഇല്ല. മറിച്ച് അവിദ്യ അജ്ഞന്റെ കാര്യം പറയുന്നു. എല്ലാ ഉദരമന്തരം ഗുരുതേ അതത്യ ഭയം ഭവതി. ഇരിഹിത്തം വിദുഷസ് അവിദ്യാകാര്യ തൈമരിക ദുഷ്ടദ്വിതീയ ചന്ദ്രവ നാശ ഭയനിമിത്തസ്യ വിദ്വാനെ സംബന്ധിച്ചിടത്തോളം തിമിരദോഷം കൊണ്ട് വന്നതാണ് രണ്ടാമത്തെ ചന്ദ്രൻ. ആ തിമിരദോഷത്തെ ദൂരീകരിച്ചു രണ്ടാമത്തെ ചന്ദ്രനും പോയി. പിന്നെ ഒരു ചന്ദ്രനേ ഉള്ളൂ, രണ്ടു ചന്ദ്രനില്ല. അതുപോലെ അവിദ്യ കാര്യങ്ങളാണ് ഈ പ്രപഞ്ച അനുഭവം. പ്രപഞ്ച അനുഭവം എന്ന് പറയുമ്പോൾ പ്രപഞ്ചം അനുഭവപ്പെടുക എന്നാലത് അസത്യമായ അനുഭവമല്ല. അത് ഒരജ്ഞനെ സംബന്ധിച്ച് സാധ്യമല്ല. അജ്ഞനെ സംബന്ധിച്ച് പ്രപഞ്ചം അനുഭവപ്പെടുന്ന സത്യമായ അനുഭവം. പ്രപഞ്ചം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കെ അത് സത്യമായി അനുഭവപ്പെടുന്നില്ലെങ്കിൽ അതിനെ ഇല്ല എന്ന് പറയും. ഒരു വസ്തു സത്യമായി അനുഭവപ്പെടുമ്പോഴേ ഉള്ളൂ. അത് സത്യമായി അനുഭവപ്പെടുന്നില്ലെങ്കിൽ ഇല്ല എന്ന് പറയും. അങ്ങനെയൊന്നുമില്ല തന്നെ സംബന്ധിച്ച്. അതുകൊണ്ട് തത്വം ഞാൻ പറയും എന്നെ സംബന്ധിച്ച് ആത്മാവ് മാത്രമേ ഉള്ളൂ, പ്രപഞ്ചമില്ല. അതെങ്ങനെ പറയാൻ പറ്റും ആത്മാവ് മാത്രമേ ഉള്ളൂ, പ്രപഞ്ചമില്ല? ഞാൻ ഇത് ആരോട് പറയുന്നു? ആര് പറയുന്നു പ്രപഞ്ചം ഇല്ല എന്ന് പറയണമെങ്കിൽ പ്രപഞ്ചത്തെ ആശ്രയിച്ചല്ലേ പറയാൻ പറ്റും. ഇങ്ങനെ കർണങ്ങൾ ഇതിനെല്ലാം ആശ്രയിച്ച് ഇനി പ്രപഞ്ചം ഇല്ല എന്നിങ്ങനെ വിദ്വാൻ പറയാൻ കഴിയും. അഗ്നിയുടെ അഭിപ്രായമാണ് പ്രപഞ്ചം ഉണ്ട്. അത് പ്രപഞ്ചത്തിന്റെ സത്യബുദ്ധി ആശ്രയിച്ച് പറയുന്നു അജ്ഞൻ. ഇതുണ്ട് വിദ്വാൻ പറയുന്നത് പ്രപഞ്ചമില്ല, കാരണം പ്രപഞ്ചത്തിലുള്ള സത്യബുദ്ധിയെ വിദ്വാൻ ആശ്രയിക്കുന്നില്ല. അതുകൊണ്ട് പറയുന്നു അതിന്റെ അർത്ഥം പ്രപഞ്ച പ്രതീതി ഇല്ലെന്നുള്ളതല്ല. അപ്പൊ പ്രപഞ്ച പ്രതീതി ഉണ്ടെങ്കിലും വിദ്വാന് പ്രപഞ്ചമില്ല എന്ന് പറയാം. കാരണം പ്രപഞ്ച പ്രതീതി പ്രപഞ്ച സത്യത്വത്തെ ആശ്രയിക്കുന്നില്ല. അതാണ് പ്രതീതി സത്യത്തെ ആശ്രയിക്കുന്നില്ല. സ്വപ്നം പ്രതീതിയാണ്, അത് സത്യത്തെ ആശ്രയിച്ചില്ല. അതുകൊണ്ടാണ് ഇപ്പൊ അത് മറഞ്ഞു പോയത്. അതുകൊണ്ടാണ് ജാഗ്രത്തിൽ അസംഭവമായ വിഷയങ്ങൾ അവിടെ പ്രതീതമാകുന്നത്, സത്യത്തെ ആശ്രയിക്കാത്തത്. അതങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്ത മനുഷ്യന് ചിറകുണ്ടാകുക സംഭവിക്കാൻ പറ്റിയ കാര്യമുണ്ട്, പക്ഷേ സ്വപ്നത്തിലെ സംഭവിക്കും. അപ്പൊ പ്രതീതി സത്യത്തെ ആശ്രയിച്ചല്ല, പ്രതീതിയിൽ സത്യമില്ല. പക്ഷെ അജ്ഞനെ സംബന്ധിച്ചിടത്തോളം സത്യമായിട്ടാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് അജ്ഞൻ ഏത് പ്രപഞ്ചത്തെയാണോ ഉണ്ടോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തന്റെ അജ്ഞാനാവസ്ഥയിൽ ഏത് പ്രപഞ്ചത്തെയാണോ താൻ ഉണ്ടെന്ന് അനുഭവിച്ചിരുന്നത്, അതേ പ്രപഞ്ചത്തെ അതിന്റെ ഉണ്മയെ നിഷേധിക്കുകയാണ് തത്വജ്ഞാനി. പ്രപഞ്ചമില്ല എന്ന് പറയുന്നത് സർവം ആത്മാവാണെന്ന് പറയുന്നു, പ്രതീതി നിഷേധിക്കുകയല്ല. അത് മനസ്സിലാക്കിയ വേണ്ടി പറയുന്ന കാര്യത്തിന് വേണ്ടി വാശിക്കുന്നു. തത്വജ്ഞാനിക്ക് ദ്വിതീയ ചന്ദ്രനില്ല എന്നുള്ളത് ഇവരുടെ ദോഷം മാറി. തിമിരദോഷമുള്ളതിന് രണ്ടാമതൊരു ചന്ദ്രന്റെ പ്രതീതിയുണ്ട്, അത് രണ്ടാമത്തെ ചന്ദ്രനാണെന്നാണ് കരുതുന്നത്. ഇതെങ്ങനെ ചന്ദ്രൻ രണ്ടായെന്ന് ചോദിക്കുന്നു. കാരണം ഒരു നിമിഷത്തേക്കാണെങ്കിലും അയാൾ തോന്നുക ആകാശത്തെ രണ്ട് ചന്ദ്രൻ, അതൊന്ന് ശരിയല്ല എന്ന് അടുത്ത നിമിഷം ബോധ്യപ്പെടും. പക്ഷെ ഒരു നിമിഷം അയാൾക്ക് തോന്നി ഇതാ രണ്ട് ചന്ദ്രൻ, ഇതിങ്ങനെ ഇന്നലെ അവരെ ഒരു ചന്ദ്രനും ഇന്നിങ്ങനെ രണ്ട് ചന്ദ്രനൊക്കെയുണ്ട്. ആ ചോദ്യം എന്നുള്ളതിരുന്നു എപ്പോഴാണോ അയാൾക്കത് പ്രതീതമായതപ്പോഴാണ് അതിന് സത്യമായി ഗ്രഹിച്ചു. രണ്ടാമതൊരു ചന്ദ്രൻ കൂടി അടുത്ത നിമിഷം അയാളുടെ വിവേകം ഉണ്ടെന്ന് പ്രവർത്തിക്കുന്നു. എന്നിട്ട് പിന്നെ രണ്ടാമതല്ല ഒന്നി അത് വിവേകം ബോധിപ്പിക്കാണ്. ഇവിടെ പ്രപഞ്ചത്തെ സംബന്ധിച്ച് വിദ്വാനെ സംബന്ധിച്ചത് മറയുന്നില്ല. അവിടെ വിവേകത്തിൽ രണ്ടാമത്തെ ചന്ദ്രനെയും മറന്നു, ആ പ്രതീതിയെ ഇല്ല. അത് പ്രതീതികളുടെ വിശേഷതയാണ്, ഉപാധികളുടെ വിശേഷത. ഇവിടെ പ്രപഞ്ചത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല, തുടർന്നും അതിന്റെ പ്രതീതിയുണ്ട്. ചന്ദ്രൻ നശിച്ചതുപോലെ അത് നശിച്ചില്ല. ഭയത്തിന്റെ നിമിത്തങ്ങളെല്ലാം പ്രതീതമാകുന്നു, പക്ഷെ ഇന്ന് വിധേയതി ഭയത്തിലില്ല. കാരണം അത് പ്രതീതമാകുന്നത് ഇത് സത്യമായിട്ട് ഉണ്മയായിട്ടല്ല പ്രതീതമാകുന്നു, ഇല്ലാത്തതായിട്ടാണ് പ്രതീതമാകുന്നത്. ജാഗ്രത്തിൽ നിന്നുകൊണ്ട് സ്വപ്നം പ്രതീതമാകുന്നുണ്ട്, ഇല്ലാത്തതായി പ്രതീതമാകുന്നു. അത് കണ്ണുങ്കലില്ല, പക്ഷെ അതിന്റെ സ്മരണയുണ്ട് ഇല്ലാത്തതുപോലെ, ഇല്ലാന്ന് ബോധ്യപ്പെടുന്നു ജാഗ്രത. അതുപോലെ ഇവിടെ ദ്വിതീയ ചന്ദ്രൻ നശിക്കുന്നതുപോലെ പ്രപഞ്ചം നശിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രപഞ്ച പ്രതീതി ഇല്ലെന്നല്ല, അവിടെ പ്രതീതിയുണ്ട്. ഉണ്ടെങ്കിലും തത്വജ്ഞൻ പറയുന്നില്ല ഉണ്ടെന്ന്. എന്തുകൊണ്ട്? തത്വജ്ഞൻ അറിയാതെ ഇല്ല എന്ന്. തത്വജ്ഞനെ സംബന്ധിച്ചിടത്തോളം ദ്വിതീയ ചന്ദ്രപ്രതീതി സത്യമല്ല. അതുപോലെ തത്വജ്ഞാനത്തിന് ശേഷം ഈ പ്രപഞ്ച പ്രതീതി സത്യമല്ലാതുകൊണ്ട് തത്വജ്ഞാനം ഒരിക്കലുമുണ്ട് എന്ന് പറയും. അതുകൊണ്ട് ഭയം നിമിത്തം കേവലം പ്രതീതി മാത്രമായതുകൊണ്ട് അതുകൊണ്ട് സത്യമായ ഭയത്തെ ഉണ്ടാക്കാൻ കഴിയില്ല. അച്ഛൻ ഭയത്തെ അനുഭവിക്കുമ്പോൾ ആ ഭയം മുഴുവൻ സത്യമാണ്. വാസ്തവത്തിലവൻ ഭയക്കുന്നു. ഇവിടെ എന്താണോ നിമിത്തം പ്രതീതിയാണ്, പ്രകൃതിയുടെ സ്വഭാവമനുസരിച്ച് കാര്യകാരണ ബന്ധമനുസരിച്ച് എന്ത് സംഭവിക്കും? നിമിത്തത്തിൽ നിന്ന് ഭയം ഉണ്ടാകാം. പക്ഷേ ജ്ഞാനിയെ സംബന്ധിച്ച് ആ ഭയവും പ്രതീതിയാണ് എന്നത് ഉണ്ടായാൽ എന്തുകൊണ്ട് ഭയമുണ്ട്, ഞാൻ ഭയക്കുന്നു എന്നുള്ള സത്യ അനുഭവമില്ല. ചിലപ്പോൾ നിമിത്തത്തിൽ നിന്നും ഭയം ഉണ്ടാകാം. വിശപ്പിനുള്ള നിമിത്തങ്ങൾ നിന്ന് വിശപ്പ്, ദാഹത്തിനുള്ള നിമിത്തങ്ങൾ നിന്ന് ദാഹിക്കും. അത് കണ്ടക്കണ്ട ഭ്രമമാണ്. പക്ഷേ തത്വജ്ഞനെ എന്താണ്? അന്നും തന്നിലല്ല. അജ്ഞനങ്ങളല്ല, എനിക്ക് വിശപ്പ്, എനിക്ക് ദാഹം. അതുപോലെ ഇവിടെയും നിങ്ങൾക്ക് തശ്ചന ഒന്നിനെയും ഭയക്കുന്നില്ല. അത് വാസ്തവത്തിൽ നിലനിൽക്കുന്നില്ല എന്ന്. എന്നാലും നമ്മൾ ചോദിക്കും, എന്നാലും ഭയം തുടങ്ങിയ വികാരങ്ങൾ മനസ്സിലുണ്ടാകാമോ? കാരണം ഭയം തുടങ്ങിയ വികാരങ്ങളിൽ അസ്തിത്വ ബുദ്ധി നമുക്കുള്ളത് കൊണ്ടാണ്. അതിനെക്കുറിച്ച് നമുക്ക് ഉണ്ട് എന്നെ ചിന്തിക്കാം. പ്രതീതി എന്ന് പറയുന്ന എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അനുഭവപ്പെടുന്ന ഒന്നും തന്നെ ഇല്ല, അങ്ങനെ നമുക്ക് അനുഭവപ്പെടാറില്ല. ഉണ്ടെന്നേ അനുഭവപ്പെടാറില്ല, ഇല്ല എന്ന് അനുഭവപ്പെടാറില്ല. ഇവിടെ അങ്ങനെയല്ല. ഭയനിമിത്തമായി എന്തെല്ലാം കാണുന്നു, അതിൽ നിന്ന് വരുന്ന ഭയാദി വികാരങ്ങളുണ്ട്, സർവവും എന്താണ്? ഇല്ലാത്തതാണ്. അതിനൊന്നും ബുദ്ധിയില്ല. അതുകൊണ്ടാണ് പറയുന്ന, അല്ലെങ്കിൽ അതാണ് ഈ പറയുന്നതിന് താല്പര്യമുള്ള വിഭേദി പുതസ്ഥന ഇത് ജീവിച്ചത്. ഇത് ഭാഷകാരന്റെ പ്രത്യേകതയാണ്. ഓരോ വാക്കിലും അദ്വൈതത്തെ പരമാവധി വെളിപ്പെടുത്തും. ഓരോ വാചകത്തിലും അദ്വൈത രഹസ്യമുണ്ട്. അത് തന്നെയാണ് നിരന്തരം ഒന്ന് നിന്ന് മറ്റൊന്നിലേക്ക് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിരന്തരം ആവർത്തിക്കുന്നത് ആ അദ്വൈത രഹസ്യം. നമുക്ക് ഒന്നിൽ നിന്ന് വെളിപ്പെടുന്നില്ല, അതുകൊണ്ട് പലതിൽ നിന്നും വെളിപ്പെടുന്നില്ല എന്നും അത് നമ്മുടെ മനസ്സിന്റെ തകരാറാണ്. പക്ഷേ ഞാൻ സംബന്ധിച്ചിടത്തോളം അങ്ങൊരു വാക്കിൽ പറഞ്ഞു തന്നെയാണ് പിന്നെ അനന്ത വാചകങ്ങളും പറയുന്നത്. അത് നമ്മൾ കരുതുന്നു, എനിക്ക് ഇത് ആദ്യം മനസ്സിലായില്ല, ഇപ്പോ പിന്നീട് മനസ്സിലായി എന്ന് പറയുന്നു. ആദ്യം പറയാത്തതുകൊണ്ട്, വെളിപ്പെടുത്താത്തതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാകാത്തത്. അത് വെളിപ്പെടുത്തിയാണ്, പക്ഷെ മനസ്സിലായി. മനസ്സിലായതിന് നിരാശപ്പെടുന്നതിന് വേണ്ടി വീണ്ടും അത് ആവർത്തിക്കുന്നു, വീണ്ടും വീണ്ടും വീണ്ടും. ആവർത്തിയെ പിന്തുടരുമ്പോൾ നമുക്കത് വെളിപ്പെടുന്നതാണ്. ശ്രവണം കഴിഞ്ഞ മണ്ഡലം നിധിഹാസനം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ആവശ്യമാണ്. അതുകൊണ്ട് ഇത് കേട്ടു, ശ്രവിച്ചു, അല്ലെങ്കിൽ നിമിഷത്ത് പഠിച്ചു, എനിക്കതിന്റെ താല്പര്യം മനസ്സിലായില്ല എന്ന് പറയുന്ന നിരാശപ്പെടേണ്ട കാര്യമില്ല. ഭാഷകാരൻ തന്നെ സ്വയം അതിന്റെ ആവർത്തി കാണിച്ചിരിക്കുന്നു. അത് സഫലമാണ് ആവർത്തി. ആവർത്തിയിലൂടെ അത് ബോധ്യപ്പെടും. മുമ്പ് എന്തിനാണ് ഗ്രഹിച്ചത്, അത് ബോധ്യപ്പെടും. ശ്രുതിയിൽ അല്ലെങ്കിൽ ഗുരുവിന്റെ ഉപദേശത്തിൽ അത് എത്ര ലഘുവായ പരമമായ തത്വത്തെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. തനിക്കത് ഗ്രഹിക്കാൻ പറ്റില്ല, തന്റെ മനസ്സിന്റെ കാര്യം വിശദീകരിക്കുന്നു. ഇതെല്ലാം തന്റെ മനസ്സിനെ പാകപ്പെടുത്താണ്. ഒരു വംശത്തിൽ നിന്നും വേറെ ഉപവംശത്തിലേക്ക് നമ്മൾ പോകുന്നു. തന്റെ മനസ്സിന്റെ പാകതയനുസരിച്ച് വെളിപ്പെടുന്നു. അതിന്റെ മർമ്മത്തെ ധരിക്കാൻ കഴിയുന്നു. അതിനർത്ഥം അതുവരെ ധരിച്ചില്ല എന്നല്ല, അതുവരെയും ധരിച്ചിരുന്നു. അത് ധരിച്ചിട്ടും അതതിന്റെ പൂർണ്ണതയിലാകുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ ചെറുത്ത് പറയും, എപ്പോഴാണോ ഈ തത്വത്തെ നിങ്ങൾ ബോധിക്കുന്നത് ആദ്യമായി, ഇവിടെ നീ ശരീരമുള്ള ആത്മാവാണോ എന്നുള്ള തത്വത്തെ ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ഏതെങ്കിലും ഒരു കാലത്ത്, ഏതെങ്കിലും ഒരു നിമിത്തത്തിൽ എപ്പോഴാണോ ബോധിച്ചതോ അങ്ങനെ ഒരു അറിവ് തന്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. വീണ്ടും നമ്മൾ പരാതിയായിട്ട് നടക്കുമോ? അങ്ങനെ എന്തറിഞ്ഞു? അറിഞ്ഞിട്ടും വീണ്ടും പഴയതുപോലെ തന്നെ, ഞാൻ ശരീരത്തിൽ നിന്ന് ഭിന്നനാണെന്നുള്ള അനുഭവം എനിക്ക് ഉണ്ടാകുന്നില്ല. ഇത്തരം പരാതിയുമായിട്ട് നമ്മൾ ചുറ്റി തുടങ്ങും. പക്ഷെ ഇവിടെ അദ്ദേഹത്തിൽ പറയുന്നു, എപ്പോഴാണോ അങ്ങനെ ഗ്രഹിച്ചത് ആ സമയം മുതൽ ഞാൻ തന്നെയാണ്. ഞാനിത് പ്രാപിച്ചു കഴിഞ്ഞു, ഈ വർത്തമാന ജന്മത്തിൽ അത് പ്രാപിച്ചു കഴിഞ്ഞു. കാരണം അതാണ് ബോധ്യപ്പെടുത്തിയത്, ശ്രുതി ബോധ്യപ്പെടുത്തിയതാണ് തത്വമസി. പക്ഷെ എന്നാലും അവിടെ അജ്ഞാന സംശയ വിനയങ്ങളെ സ്വയം സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണ് സംഭവിക്കുന്നത്. ബോധ്യപ്പെട്ടിട്ടും അപ്പോ ബോധ്യപ്പെടേണ്ട പ്രയോജനം എന്താണ്? അതിന്റെ പ്രയോജനം അജ്ഞാന സംശയങ്ങളെ ദൂരീകരിക്കുകയാണ്. ഇത് ബോധ്യപ്പെട്ടിട്ടും എന്റെ അജ്ഞാന സംശയങ്ങൾ ദൂരീകരിച്ചില്ലെങ്കിൽ ഇതുകൊണ്ടുള്ള പ്രയോജനം, ഇപ്പൊ പ്രഥമ ശ്രവണത്തിൽ തന്നെ ആ തത്വത്തെ ഗ്രഹിച്ചെങ്കിലും ആ തത്വഗ്രഹണത്തോടൊപ്പം തന്നെ അജ്ഞാന സംശയ വിനയങ്ങൾ തുടരുന്നു. അതാണ് പ്രശ്നം. അതങ്ങനെ തുടരും. കാരണം ആ ഗ്രഹണം അജ്ഞാന സംശയങ്ങളെ ദൂരീകരിക്കുന്നതിന് പര്യാപ്തമായിരുന്നു. അത്രയും അങ്ങനെ സംഭവിക്കും. അത് പര്യാപ്തമായി, അതുകൊണ്ട് തുടരുന്നു. കാരണം നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ആദ്യം ചിലപ്പോൾ സ്പഷ്ടമായി മനസ്സിലാവും, ചിലപ്പോൾ അസ്പഷ്ടമായി മനസ്സിലാവും. ആ അസ്പഷ്ടത കാലം ചെല്ലുമ്പോൾ മാറും. വീണ്ടും അതിനെക്കുറിച്ച് ശരിയായി മനസ്സിലാക്കി വരുമ്പോൾ അസ്പഷ്ടം മാറും. അതിനർത്ഥം ആദ്യം അത് ഗ്രഹിച്ചില്ലെന്നുള്ളതല്ല. ഈ അസ്പഷ്ടത എന്ന് പറയുന്നത് എന്താണ്? അതിനോടൊപ്പം ഈ അജ്ഞാന സംശയ വിപരീതങ്ങൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ ആ ജ്ഞാനത്തിന് ഈ അജ്ഞാന സംശയങ്ങളെ പൂർണ്ണമായും നശിപ്പിക്കുന്നതിന് ശേഷിയില്ലാതിരിക്കുക. അത് എപ്പോഴാണ് ആ ശേഷി കൈവരിക്കുന്നത്? അപ്പോ ആ ജ്ഞാനം തന്നെ എന്ത് ചെയ്യുന്നു? അജ്ഞാന സംശയങ്ങൾ ദൂരീകരിക്കുന്നു. അതുകൊണ്ട് ഒരു ഭാഷകാരൻ നിന്ന് പറയും, ശ്ലോകാർത്ഥേന പ്രവക്ഷ്യാമി എന്ന് പറയും. ഒരു വാക്കുകൊണ്ട് പറഞ്ഞു തന്നെയാണ് ഞാൻ ആയിരം ഗ്രന്ഥങ്ങൾ കൊണ്ടും പറയുന്നത്. വ്യത്യാസമുണ്ട്. ശ്രോതാക്കൾ നാനാതരത്തിലുള്ള അധികാരികളായതുകൊണ്ട് പലതരത്തിൽ പറയുന്നു. അത്രയാണ് വ്യത്യാസം. അതാണ് നാം വിഭേദി കുതസ്ഥന എന്ന് പറയുന്നതിന്റെ താല്പര്യം. അതുകൊണ്ട് ഈ ബ്രഹ്മത്തെക്കുറിച്ച്, ആത്മാവിന്റെ ഏകത്വത്തെക്കുറിച്ച് എല്ലാം ഞാൻ കേട്ടും ഭയമൊന്നും മാറുന്നില്ലല്ലോ എന്ന് പരാതിപ്പെട്ടിട്ട് കാര്യം. എന്താണോ ശ്രവിച്ചത് അത് തന്നെയാണ് അഭയസ്ഥാനം. അഭയം പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ എന്താണ് അഭയപ്രതിഷ്ഠ? സ്വരൂപ പ്രതിഷ്ഠയാണ്, സ്വയം അഭയ സ്വരൂപനം. ആ തത്വജ്ഞാന ഉപദേശത്തിലൂടെ അഭയത്തിനും ഗ്രഹിച്ചത്. പക്ഷേ അജ്ഞാന സംശയം മാറ്റാനും കഴിയുന്നില്ല. സൂര്യനാകാശത്ത് പ്രകാശിക്കുന്നു, ജീവനും സൂര്യനിടയ്ക്ക് മേഘങ്ങളുണ്ട്, സൂര്യന്റെ പ്രകാശത്തെ പൂർണ്ണമായി ഗ്രഹിക്കാൻ കഴിയുന്നില്ല. എന്നാൽ പ്രകാശമുണ്ട്, ശക്തമായ കാറ്റ് വന്ന മേഘങ്ങൾ അടിച്ചു മാറ്റിയാൽ സൂര്യൻ പൂർണ്ണരൂപത്തിൽ പ്രകാശിക്കും. സൂര്യൻ പൂർണ്ണരൂപത്തിൽ പ്രകാശിക്കുന്നതായിട്ട് അനുഭവപ്പെടുന്നു. അപ്പോൾ മേഘങ്ങളുടെ സ്ഥാനത്താണ് ഞാൻ സംശയം നിൽക്കുന്നത്. അതിനെ പൂർണ്ണമായും നിരാകരിച്ചാൽ, അങ്ങനെ നിരാകരിക്കുന്നതിന് എന്തെങ്കിലും എളുപ്പവിദ്യയുണ്ടോ? എനിക്ക് കൂടുതൽ സമയമൊന്നും ചെലവഴിക്കുകയില്ല. ഇപ്പോൾ ഒരാൾ പറഞ്ഞു, എനിക്ക് തത്വജ്ഞാനം വേണം, മോക്ഷം വേണം, പക്ഷേ ലീവെല്ലാം തീർന്നു, ലീവെല്ലാം തീർന്നു, അതുകൊണ്ട് ഉടൻ തന്നെ വേണം. പിന്നെ ലീവ് എടുത്തിട്ട് ഇവിടെ വരുന്നു വേദാന്തം പഠിക്കാനൊന്നും എനിക്ക് കഴിയത്തില്ല.